ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഏറ്റവും സുതാര്യവും ജനകീയവുമായ തെരഞ്ഞെടുപ്പായി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പശ്ചിമേഷ്യൻ സംഘർഷം ഏഴാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഖത്തറിലെ ഇന്ത്യക്കാർ അധികൃതർ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ ലക്ഷദ്വീപ് പര്യടനം പുരോഗമിക്കുന്നു. കവരത്തി ദ്വീപിൽ നിർമ്മാണത്തിലുള്ള ഡീസലൈനേഷൻ പ്ലാന്റ് മന്ത്രി സന്ദർശിച്ചു. 2025 സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 958 പേർ യോഗ്യത നേടി. നിർമ്മാണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കുതിച്ച് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത. ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പാലക്കാടിനും പൊള്ളാച്ചിക്കുമിടയിൽ മെമു ട്രെയിൻ സർവീസിന് അംഗീകാരം നൽകി ഇന്ത്യൻ റെയിൽവേ. വാർത്തകൾ വിശദമായി. ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. എറണാകുളം ഗോശ്രീ പാലത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ യുവ വോട്ടർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്.
കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ഒത്തുചേരുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുതാര്യവും ജനകീയവുമായ തെരഞ്ഞെടുപ്പായി സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് അദ്ദേഹം ഇന്നലെ കേരളത്തിലെത്തിയത്. തെരഞ്ഞെടുപ്പിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി കന്നി വോട്ടർമാർക്ക് അദ്ദേഹം വോട്ടർ ഐഡി കൈമാറുകയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. വിവിധ കോളേജുകളിൽ നിന്നായി 300 വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. യുവ വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ആകർഷിക്കുന്നതിനായി സ്വീപ് പുറത്തിറക്കിയ ജെൻസി തീം സോങ്ങിന്റെ അവതരണവും ചടങ്ങിൽ നടന്നു. എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്ക, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ യത്തനയു ഖേൽക്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പശ്ചിമേഷ്യൻ സംഘർഷം ഏഴാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത വ്യോമാക്രമണം തുടരുമ്പോൾ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടി ശക്തമാക്കി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും തകർത്തതായും ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത് പറഞ്ഞു. ഖൊറാംഷഹാബ് മിസൈലുകളും ക്ലസ്റ്റർ പോർമുനയോടുകൂടിയ ഖൈബർ മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാൻ IRGC അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ ദോഹ അൽ ഉദൈദ് വ്യോമത്താവളത്തെ ലക്ഷ്യം വെച്ചുള്ള ഡ്രോൺ ആക്രമണം വിജയകരമായി പ്രതിരോധിച്ചതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ഏതാനും വിമാനങ്ങൾ സർവീസ് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
തിരുവനന്തപുരത്ത് നിന്ന് ദുബായിക്കുള്ള എമിറേറ്റ്സ് വിമാനം, ഷാർജയിലേക്കും അബുദാബിക്കുമുള്ള എയർ അറേബ്യ വിമാനങ്ങൾ, മസ്കറ്റിലേക്കുള്ള ഒമാൻ എയർ വിമാനം എന്നിവയാണ് ഇന്ന് സർവീസ് നടത്തിയത്. ഷാർജയിലേക്കുള്ള എയർ അറേബ്യയുടെ ഒരു വിമാനം കൂടി ഇന്ന് സർവീസ് നടത്തുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. അതിനിടെ നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈൻ വഴി പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും വിവിധ വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. നോർക്ക സെന്ററിൽ ഇതുമായി ബന്ധപ്പെട്ട കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട്.
കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റാസൽ ഖൈമ, ദുബായ്, മസ്കറ്റ്, ഷാർജ, റിയാദ് എന്നിവിടങ്ങളിലേക്ക് ഇന്ന് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഖത്തറിലെ എല്ലാ ഇന്ത്യക്കാരും ഖത്തർ അധികൃതർ പുറപ്പെടുവിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരാനും അത്യാവശ്യ സന്ദർഭങ്ങളിലൊഴികെ പുറത്തുപോകുന്നത് ഒഴിവാക്കാനും എംബസി പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. രോഗികളും വയോജനങ്ങളും ഉൾപ്പെടെ അടിയന്തരമായി നാട്ടിലെത്തേണ്ടവർക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും അമിത വിമാനക്കൂലി നിയന്ത്രിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് 2 സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. ലക്ഷദ്വീപ് കളക്ടർ ഗിരീഷ് ശങ്കറും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് കേന്ദ്രമന്ത്രിക്ക് അഗത്തി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. കവരത്തി ദ്വീപിൽ നിർമ്മാണഘട്ടത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺവെർഷൻ ഡീസലിനേഷൻ പ്ലാന്റ് അദ്ദേഹം സന്ദർശിച്ചു. 2025 UPSC സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അനുജ് അഗ്നിഹോത്രിക്കാണ് ഒന്നാം റാങ്ക്. രണ്ടാം റാങ്ക് രാജേശ്വരി സുബൈ നേടി. 18 റാങ്ക് നേടി എസ് ശ്രുതിയും 57 റാങ്ക് കരസ്ഥമാക്കി ജയസ് ശ്രീജയും ഉൾപ്പെടെ 5 മലയാളികൾ ആദ്യ 150 റാങ്കുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 958 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസ് യോഗ്യത നേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിർമ്മാണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കുതിച്ച് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത. ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മറിപ്പുഴയിലാണ് ആദ്യ ബ്ലാസ്റ്റ് നടന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭിച്ച ശേഷമാണ് ബ്ലാസ്റ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. മറിപ്പുഴയിലെത്തിയ മുഖ്യമന്ത്രി തുരങ്കപാതയുടെ വിവരങ്ങൾ കിഫ്ബി, കൊങ്ങൻ റെയിൽവേ, പൊതുമരാമത്ത് വകുപ്പ് പ്രതിനിധികളുമായി പങ്കുവച്ചു. 4 പ്രവേശനങ്ങളുള്ള പാതയിൽ കോഴിക്കോട് ഭാഗം തുറക്കുന്നതിനോടൊപ്പം തന്നെ വയനാട് ഭാഗവും തുറന്നുതുടങ്ങും. ഇതൊരു മാസത്തിനകം ആരംഭിക്കും. തുരങ്കപാതക്ക് നിലവിൽ മറിപ്പുഴ ഭാഗത്ത് സമീപന റോഡ് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. മേപ്പാടി ഭാഗത്ത് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ പാലം പ്രവൃത്തിയും പുരോഗമിക്കുകയാണ്. 4 വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകാനാണ് ലക്ഷ്യമിടുന്നത്.
കേരളത്തിലെ പാലക്കാടിനും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കുമിടയിൽ മെമു ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അംഗീകാരം നൽകി. മെമു സർവീസ് പൊതുജന സൌകര്യം വർദ്ധിപ്പിക്കുകയും മേഖലയിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മെമു സർവീസിന് അംഗീകാരം നൽകിയതിന് അദ്ദേഹം റെയിൽവേ മന്ത്രിക്ക് നന്ദി അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിച്ചതായി മേയർ വി രാജേഷ്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണം റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കിയെന്നും പൊങ്കാലയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ശുചീകരണ പ്രവർത്തനവും നീളുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാലിന്യ നീക്കം വൈകുന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കാൻ RDOയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് മന്ത്രി അഭിപ്രായം പറയുന്നതെന്ന് മേയർ വിമർശിച്ചു. KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ് ഈ മാസം 15 ഓടിത്തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിനോടൊപ്പം ഭക്ഷണം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം, മികച്ച ടോയ്ലറ്റ് സൌകര്യം, ബസ് ഹോസ്റ്റസ് സൌകര്യം എന്നിവയോടെയാണ് ബിസിനസ് ക്ലാസ് ബസ്സുകൾ സർവീസ് ആരംഭിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും സർവീസുകളുണ്ടായിരിക്കും. സ്റ്റോപ്പുകളുടെ എണ്ണം കുറച്ച് 4 മണിക്കൂറിനുള്ളിലെത്തുന്ന തരത്തിലാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും എറണാകുളത്ത് നവീകരിച്ച KSRTC ഡിപ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി സമ്മേളനം കൊല്ലം ആശ്രാമ മൈതാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവന്റെ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്താൻ ആർക്കും കഴിയുമെന്നും എന്നാൽ ഗുരുവിന്റെ തത്വങ്ങൾ പാലിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠം മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ചടങ്ങിൽ സർവ്വമത സമ്മേളന സന്ദേശം നൽകി. നെൽക്കതിരും കണിക്കൊന്നയുമായി സാഹിത്യ നായകർ ഗവർണറെ സന്ദർശിച്ചു. മലയാളം ഭാഷാ ബില്ലിൽ ഒപ്പുവച്ചതിന് നന്ദി അറിയിക്കാനാണ് ജോർജ് ഓണക്കൂർ, വി മധുസൂദനൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ലോക്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറെ കണ്ടത്. കാലടി സംസ്കൃത സർവകലാശാല VC KK ഗീതാകുമാരിയെ ഗവർണർ മാറ്റിയ സംഭവം ദൌർഭാഗ്യകരമെന്ന് മന്ത്രി ആർ ബിന്ദു. ഗവർണർ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കുന്നതായും മന്ത്രി കുറ്റപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 1097 ഇടിഞ്ഞ് 78918ലും നിഫ്റ്റി 315 നഷ്ടത്തിൽ 24450ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 കുറഞ്ഞ് 118,880 ഗ്രാമിന് 14,860 ഇന്നത്തെ വില. ICC 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ തുടർച്ചയായി കിരീടം നേടി ചരിത്രം എഴുതാൻ തയ്യാറെടുത്ത് ടീം ഇന്ത്യ. ഞായറാഴ്ച അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ന്യൂസിലന്റാണ് ഇന്ത്യയുടെ എതിരാളി. ആലപ്പുഴയുടെ സ്വപ്ന പദ്ധതികളായ AC റോഡും പെരുമ്പളം പാലവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. 752 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, 65.5 കോടി രൂപയിൽ നിർമ്മിച്ച പടഹാരം റോഡ് പാലം, കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണം എന്നിവയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവ്വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഏറ്റവും സുതാര്യവും ജനകീയവുമായ തെരഞ്ഞെടുപ്പായി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പശ്ചിമേഷ്യൻ സംഘർഷം 7 ദിവസവും രൂക്ഷമായി തുടരുന്നു. ഖത്തറിലെ ഇന്ത്യക്കാർ അധികൃതർ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗിന്റെ ലക്ഷദ്വീപ് പര്യടനം പുരോഗമിക്കുന്നു. കവരത്തി ദ്വീപിൽ നിർമ്മാണത്തിലുള്ള ഡീസലൈനേഷൻ പ്ലാന്റ് മന്ത്രി സന്ദർശിച്ചു. 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 958 പേർ യോഗ്യത നേടി. നിർമ്മാണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കുതിച്ച് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത. ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പാലക്കാടിനും പൊള്ളാച്ചിക്കുമിടയിൽ മെമു ട്രെയിൻ സർവീസിന് അംഗീകാരം നൽകി ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.